ബ്രദർ ബെന്നി പുന്നത്തറ എഴുതുന്ന ലേഖനം തളരാത്ത മനസ്സിന്റെ രഹസ്യം. കഠിനമായ ആസ്തമ രോഗത്താൽ 52-ാമത്തെ വയസ്സിൽ പീഡിതനായ വ്യക്തിയായിരുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരി. ശ്വാസതടസ്സം കാരണം കിടക്കുവാൻ പോലും കഴിയാതെ പലപ്പോഴും രാത്രി മുഴുവൻ കസേരയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നു. 1768-ൽ 72-ാമത്തെ വയസ്സിൽ പക്ഷാഘാതം മൂലം ഒരു വശം മുഴുവനും തളർന്നുപോയി. സന്ധികളിലെല്ലാം അതികഠിനമായ വേദന. കഴുത്തിലെ കശേരുക്കൾ വളഞ്ഞ് തല കുമ്പിട്ടു പോയതിനാൽ മുഖമുയർത്തി നോക്കാൻ കഴിവില്ലാതായി. താടി നെഞ്ചിൽ മുട്ടി. താടിയുടെ മർദ്ദം മൂലം നെഞ്ചുഭാഗത്ത് വ്രണങ്ങൾ രൂപപ്പെടുക പോലും ചെയ്തപ്പോഴാണ് ആ വേദനയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലായത്. ഈ രോഗാവസ്ഥയിൽ ശാരീരിക വേദനയെക്കാളേറെ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ തിരുമനസ്സിതാണെങ്കിൽ ഈ അവസ്ഥയിൽ തുടരാൻ എനിക്കിഷ്ടമാണ്. ആരോഗ്യത്തോടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് എൻ്റെ സന്തോഷം. ദൈവകൃപയാൽ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഭേദപ്പെട്ടു. അൽത്താരയ്ക്കരികിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ അദ്ദേഹത്തിനായി. ഈ അവസ്ഥയിലും രൂപതാഭരണം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചത് ആത്മീയ ശക്തി കൊണ്ട് മാത്രമാണ്. ശാരീരിക ദൗർബല്യങ്ങളൊന്നും ആ കർമ്മധീരന്റെ തീഷ്ണതയെ മന്ദീഭവിപ്പിച്ചില്ല എന്ന വസ്തുത നാം ധ്യാന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം പോലും വെറുതെ കളയുവാൻ തയ്യാറാകാത്ത അദ്ദേഹം മധ്യവയസ്സിന് ശേഷം മാത്രമാണ് പുസ്തകങ്ങൾ എഴുതുവാൻ ആരംഭിച്ചത്. രോഗങ്ങൾ യാത്രകളെയും പ്രസംഗങ്ങളെയും തടയുവാൻ ശ്രമിച്ചപ്പോൾ എഴുത്തിലൂടെ തൻ്റെ ദൗത്യം അദ്ദേഹം തുടർന്നു. പുസ്തകം എഴുതി വെറുതെ സമയം കളയുന്നു, മെത്രാൻ്റെ പണി പുസ്തകമെഴുത്തല്ല എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് ശത്രുക്കൾ ഈ അവസ്ഥയിലും അൽഫോൻസ് ലിഗോരിയെ തളർത്താൻ ശ്രമിച്ചു. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീഷ്ണതയും വിമർശനങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്തു നൽകി. 60-ാമത്തെ വയസ്സിൽ പ്രസിദ്ധപ്പെടുത്തിയ ദിവ്യകാരുണ്യ സന്ദർശനം ആണ് ആദ്യ ഗ്രന്ഥം. ദൈവമാതാവിനെതിരായി പ്രചരിച്ചിരുന്ന പാഷണ്ഡതകളെ ചെറുത്തു തോൽപ്പിക്കുവാൻ അൽഫോൻസ് ലിഗോരിയുടെ പ്രസംഗങ്ങളും രചനകളും, പ്രത്യേകിച്ച് ഗ്ലോറീസ് ഓഫ് മേരി എന്ന ഗ്രന്ഥവും ഏറെ സഹായകമായി. മാതാവിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ പിന്നിലും അൽഫോൻസിൻ്റെ ഗ്രന്ഥങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതം, ദിവ്യകാരുണ്യഭക്തി, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം, സഭാദർശനം തുടങ്ങിയ മേഖലകളിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം നൽകിയ പരിപോഷണത്തെ മാനിച്ചുകൊണ്ട് 1871 മാർച്ച് 23 9-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. സഹനത്തിലൂടെ യോഗ്യത നേടുന്ന സ്ഥലമാണ് ഭൂമി. പ്രതിഫലത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്ഥലം സ്വർഗമാണ്. ഇതായിരുന്നു അൽഫോൻസ് ലിഗോരിയുടെ കാഴ്ചപ്പാട്. അതിനാൽ തീവ്രമായ വേദനകളിലും ദൈവഹിതം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവം അനുവദിക്കുന്ന നൊമ്പരങ്ങളെ നിരാകരിക്കുന്നത് അവിടുത്തെ നന്മയിലുള്ള അവിശ്വാസം മൂലമാണ്. ദൈവത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല പ്രത്യുത, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുന്നതിലും ദൈവം ഇച്ഛിക്കുന്നതിനെ നമ്മൾ ഇച്ഛിക്കുവാൻ പരിശ്രമിക്കുന്നതിലുമാണ് ആത്മീയ പൂർണ്ണതയുടെ മാർഗമെന്നും വിശുദ്ധ ലിഗോരി പഠിപ്പിച്ചു. എതിർപ്പുകളും വിമർശനങ്ങളും വഴി നിഷ്ക്രിയരായി പോകുന്നവർക്ക് അൽഫോൻസ് ലിഗോരി ഒരു പാഠമാണ്. അധ്വാനത്തിന് ആഗ്രഹിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ പലരുടെയും ആവേശം കെട്ടുപോകും. ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുമ്പോഴും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കപ്പെടാതെ വരുമ്പോഴും തീഷ്ണത നഷ്ടപ്പെട്ടു പോകാം. വ്യക്തിപരമായ പരിമിതികളെ ഓർത്ത് എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് കരുതി നിഷ്ക്രിയരാകുന്നവരും ധാരാളമാണ്. സ്നേഹത്തിന് മാത്രമേ എപ്പോഴും ഉണർവോടെ കർമ്മനിരതമാകാൻ പറ്റൂ. സ്നേഹത്തിൻ്റെ കുറവാണ് അലസതയുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും അടിസ്ഥാന കാരണം. ദൈവത്തോടുള്ള സ്നേഹം വലുതാകുമ്പോൾ സഭയോടുള്ള സ്നേഹവും വളരും. ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹവും അതോടൊപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അൽഫോൻസ് ലിഗോരിയുടെ ജീവിതം മുഴുവനും തെറ്റിദ്ധാരണകളാലും വിമർശനങ്ങളാലും വലയം ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ ഉദ്യമങ്ങളും ആഗ്രഹിച്ചതുപോലെ ഫലം നൽകിയുമില്ല. ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലമായി ലോകവും ജീവിതവും നൊമ്പരങ്ങൾ മാത്രം നൽകി. എന്നിട്ടും തളരാത്ത ആ മനസ്സിൻ്റെ രഹസ്യമെന്താണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹം. ആ തീഷ്ണതയുടെ രഹസ്യം അതുമാത്രമായിരുന്നു. മടുപ്പും വിരസതയും ശൂന്യതയും നീക്കാനുള്ള വഴി ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുക മാത്രമാണ്. ദൈവം തന്ന ജീവിതത്തെ സ്നേഹിക്കുവാൻ പഠിക്കണം. അവിടുന്ന് തന്ന ജോലിയെയും ദൗത്യങ്ങളെയും സാഹചര്യങ്ങളെയും ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കണം. പിന്നെ വെറുതെ ഇരിക്കുവാൻ നമുക്കാകില്ല. പ്രതിബന്ധങ്ങൾ വലുതായി തോന്നുന്നത് സ്വാർത്ഥത കൂടുമ്പോഴാണ്. ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് കല്ലും കവണയും കൊണ്ടല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത കൊണ്ടാണ്. തടവിലാക്കപ്പെട്ട പൗലോസ് അപ്പസ്തോലന് തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്നറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം നിഷ്ക്രിയനായിരുന്നില്ല. ജയിലിൻ്റെ പരിമിതികളിൽ ഇരുന്നും അദ്ദേഹം എഴുതി. എല്ലാ കാലത്തെയും സഭാസമൂഹങ്ങൾക്ക് വേണ്ടി ദീർഘമായ ലേഖനങ്ങൾ. തടവറയിൽ പോലും കർമ്മോത്സുകനാകാൻ അപ്പസ്തോലനെ സഹായിച്ചതെന്താണ്? സകല സഭകളെയും കുറിച്ചുള്ള തീഷ്ണത. തീഷ്ണത നഷ്ടപ്പെട്ട് മന്ദീഭവിച്ച ഹൃദയങ്ങളാണ് അറിവും കഴിവും സാഹചര്യങ്ങളും ഉപയോഗിക്കാനാവാതെ നാം നിഷ്ക്രിയരാകുന്നതിന് കാരണം. ക്രൂരമായ പീഡനങ്ങളെയും എതിർപ്പുകളെയും ആദിമസഭ നേരിട്ടത് രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ആയിരുന്നില്ല, ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങൾ കൊണ്ടായിരുന്നു. നമുക്കും ആ പാത പിന്തുടരാം.